2020 നവംബർ 28 ശനിയാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. ആശയം നല്ലത്, നടപ്പാകണം. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് മുന്നിൽ വയ്ക്കുന്നത് ഇതാദ്യമല്ല. വ്യാഴാഴ്ച നടന്ന സഭാധ്യക്ഷന്മാരുടെ സമ്മേളനത്തിലും അദ്ദേഹം അത് ആവർത്തിച്ചു. രാജ്യത്ത് ചെറിയ ഇടവേളകളോടെ അരങ്ങേറുന്ന തെരഞ്ഞെടുപ്പുകൾ സർക്കാരുകൾക്ക് മാത്രമല്ല ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നുള്ളത് ശരിയാണ്. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലായിരിക്കും. ഓരോ തിരഞ്ഞെടുപ്പിനും വേണ്ടി സർക്കാർ വളരെ വലിയ തുകയാണ് ചെലവാക്കേണ്ടി വരുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മുതൽ വോട്ടെണ്ണൽ ഘട്ടം വരെ തൊട്ടതിനും പിടിച്ചതിനുമായി കോടികളാണ് പൊതുഖജനാവിൽ നിന്ന് ഒഴുകിപ്പോകുന്നത്. ജനാധിപത്യ പ്രക്രിയകളുടെ അനിവാര്യതയാണ് ഇതൊക്കെ എന്ന് പറയാമെങ്കിലും വിവേകപൂർവ്വം ചിന്തിച്ചാൽ ഈ സംവിധാനം പരിഷ്കരിക്കാവുന്നതേയുള്ളൂ. മുക്കാൽ നൂറ്റാണ്ടുകാലത്തെ പരിചയവും അനുഭവ സമ്പത്തും കൈമുതലായുള്ളപ്പോൾ സധൈര്യം തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ ഏറ്റെടുക്കാവുന്നതാണ്. വോട്ടർ പട്ടികയുടെ കാര്യം തന്നെയെടുക്കാം. പാർലമെന്റ് മുതൽ പഞ്ചായത്ത് വരെ പ്രത്യേകം പ്രത്യേകം വോട്ടർ പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. എത്ര ലക്ഷം പേരുടെ അധ്വാനമാണ് ഇതിന് വേണ്ടി വരുന്നതെന്ന് ആരും ചിന്തിക്കാറില്ല. 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കെല്ലാം വോട്ടവകാശം എന്നതാണ് രാജ്യത്തെ നിയമം. അങ്ങനെ വരുമ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും ബാധകമാകും വിധം ഒരൊറ്റ വോട്ടർ പട്ടികയുടെ ആവശ്യമേയുള്ളൂ. കാലാകാലങ്ങളിൽ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും വരുത്തിയാൽ മതിയല്ലോ. വോട്ടർ ഐഡിയും ആധാർ കാർഡും സാർവത്രികമായ സ്ഥിതിക്ക് അതിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ സാധുത നൽകാവുന്നതാണ്. വോട്ടർ ഐഡിയും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ശുദ്ധീകരിക്കാനും കഴിയും. കള്ളവോട്ട്, ആൾമാറാട്ടം തുടങ്ങിയ പതിവ് കലാപരിപാടികൾക്ക് പൂർണ്ണമായും തടയിടാനുമാകും. തങ്ങളുടെ ആൾക്കാരെ മാത്രം പുതുതായി ചേർത്ത് സ്വാധീന വലയം വിപുലപ്പെടുത്താനുള്ള രാഷ്ട്രീയ കക്ഷികളുടെ കുതന്ത്രങ്ങൾക്കും അറുതിയുണ്ടാകും. ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും ഏറ്റവും അധികം പരാതികൾ ഉയരുന്നത് വോട്ടർ പട്ടികയിലെ അപാകതയെ ചൊല്ലിയാണ്. ഇന്ത്യയെ പോലെ വലിയ ഒരു രാജ്യത്ത് ഒരേ സമയത്തുള്ള തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. വലിയ തോതിൽ തിരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാനാകുമെന്നതാണ് പ്രധാന നേട്ടം. ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആദ്യ പടിയെന്ന നിലയ്ക്ക് പാർലമെന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മാത്രം ഒന്നിച്ചു നടത്താൻ നടപടിയെടുക്കാവുന്നതാണ്. പല ഘട്ടങ്ങളിലും സംസ്ഥാനങ്ങളിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ സമവായത്തിലെത്തിയാൽ അനായാസം നടപ്പാക്കാനാവുന്ന പരിഷ്കാരമാണിത്. ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ രാഷ്ട്രീയ കക്ഷികൾ പ്രധാനമായും എതിർക്കുന്നത് നിയമസഭകളുടെ കാലാവധി ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുന്നതിനാലാണ്. ന്യായമായ പരാതി തന്നെയാണിതെങ്കിലും ദേശീയ താൽപര്യം മുൻനിർത്തി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകേണ്ടതാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ആശയത്തെ പിന്തുണയ്ക്കാൻ അധികം കക്ഷികൾ മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ആ വഴിക്ക് കൂടി ആലോചനകൾ തുടങ്ങാവുന്നതേയുള്ളൂ. ഏകകക്ഷി ഭരണം പിൻവാതിലിലൂടെ അടിച്ചേൽപ്പിക്കാൻ മോദി സർക്കാർ നടത്തുന്ന ശ്രമമായി ഇതിനെ ആക്ഷേപിക്കുന്നവരുണ്ടാകാം. എന്നാൽ നിരന്തരം നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസന പാതയിൽ സൃഷ്ടിക്കുന്ന ഇടങ്കോലുകൾ കാണാതിരുന്നുകൂടാ. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ പ്രാബല്യത്തിലുള്ളപ്പോൾ സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങളിലൊഴികെ മറ്റെല്ലാം സ്തംഭിക്കുന്ന അവസ്ഥയാണുള്ളത്. പെരുമാറ്റച്ചട്ടം മറയാക്കി ഉദ്യോഗസ്ഥരും നിഷ്ക്രിയരാകും. ഫലത്തിൽ എല്ലാ വികസന മേഖലകളുടെയും മുന്നേറ്റം 2-3 മാസത്തേക്ക് നിലയ്ക്കും. ഇടവിട്ടിടവിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ ജനങ്ങൾക്കുണ്ടാക്കുന്ന അലോസരങ്ങൾ സാരമില്ലെന്ന് വയ്ക്കാം. എന്നാൽ അവ ഭരണകൂടങ്ങൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും വലിയ വെല്ലുവിളി തന്നെയാണ്. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് രംഗം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനും ലോ കമ്മീഷനും ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങൾ മുന്നോട്ട് വെച്ച ഒട്ടേറെ നിർദ്ദേശങ്ങൾ കാലാകാലങ്ങളായി സർക്കാരിന് മുന്നിലുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവുകൾ സർക്കാർ വഹിക്കണമെന്ന നിർദ്ദേശം അക്കൂട്ടത്തിലൊന്നാണ്. അങ്ങനെ ചെയ്യുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ആരിൽ നിന്നും സംഭാവന സ്വീകരിക്കരുതെന്ന ഉപാധി കൂടി ഒപ്പമുണ്ടായിരുന്നു. സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികൾക്ക് സ്വീകാര്യമല്ലാത്ത ഉപാധിയാണിത്. കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം നടക്കുകയാണ്. ഡിസംബറിൽ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഏപ്രിൽ ആകുമ്പോഴേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയമാകും. 6 മാസത്തിനിടയ്ക്ക് 2 വട്ടമാണ് സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ബഹളത്തിൽ അമരുന്നത്. ആവശ്യമായ നിയമ ഭേദഗതിയിലൂടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടത്തിയിരുന്നെങ്കിൽ പാഴ്ചെലവ് അത്ര കണ്ടു കുറയ്ക്കാമായിരുന്നു. ഈ കോവിഡ് കാലത്ത് രോഗവ്യാപനവും ഒരു പരിധിവരെ കുറയ്ക്കാമായിരുന്നു. കർക്കശമായ കോവിഡ് പ്രോട്ടോകോൾ പ്രാബല്യത്തിലുണ്ടായിട്ടും പ്രചാരണ രംഗത്ത് അതൊന്നും പൊതുവെ കാണുന്നില്ല. കൂട്ടം ചേർന്നുള്ള പ്രവർത്തനങ്ങളും വോട്ടു തേടലുമൊക്കെയാണ് എവിടെയും നടക്കുന്നത്.